السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. اللهم اغفر لنا ذنبنا كله، دقه وجله، وأوله وآخره، وعلانيته وسره. أما بعد، سهودر قلي فرشد قرآن إلى سورة الدخان إلى تفسيران كارينيا عيشان أما الآرم بشر. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ സൂറത്തിലൂടെ പറയുന്നു, ഹാമീം വൽ കിതാബിൽ മുബീൻ. ഹാമീം വൽ കിതാബിൽ മുബീൻ, വ്യക്തമായ കിതാബ് തന്നെ സത്യം, അഥവാ പരിശുദ്ധ ഖുർആൻ തന്നെ സത്യം. അള്ളാഹു സുബ്ഹാനഹു വതആല അവർ ഉദ്ദേശിക്കുന്നതുകൊണ്ട് സത്യം ചെയ്ത് പറയും. ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ സിഫത്തായ, അള്ളാഹുവിന്റെ വിശേഷണമായ അള്ളാഹുവിന്റെ കലാം, അള്ളാഹുവിന്റെ സംസാരം, അത് കൊണ്ട് സത്യം ചെയ്യുക എന്നത് സാധാരണ നമുക്ക് അനുവദിക്കപ്പെട്ട കാര്യമാണ്. എന്നാൽ അള്ളാഹുവിന്റെ സൃഷ്ടികൾ, അവയെ കൊണ്ട് സത്യം ചെയ്യുക എന്നത് പാടില്ലാത്തതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഹലഫ ബിഗൈറില്ലാഹി ഫഖദ് അശ്റക, ആരെങ്കിലും അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്താൽ, ഫഖദ് അശ്റക, അവൻ ശിർക്ക് ചെയ്തിരിക്കുന്നു. സൃഷ്ടികളിൽ ഒന്നിനെയും ഒന്നിന്റെയും പേരിൽ സത്യം ചെയ്യുക പാടില്ല. ഉമ്മയാണ്, ഉപ്പയാണ് സത്യം, നബിയാണ് സത്യം എന്നിങ്ങനെ പറയാൻ പാടില്ല. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ സൃഷ്ടികളിൽ അവൻ ഉദ്ദേശിക്കുന്നവ അവയുടെ പേരിൽ സത്യം ചെയ്ത് പറയും. ആ സൃഷ്ടികളുടെ അതിൽ അള്ളാഹുവിന്റെ ആയത്തും നമുക്ക് ചിന്തിക്കാനുള്ള ധാരാളം കാര്യങ്ങളും ഉണ്ടാവുകയും ചെയ്യും. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ കിതാബ് സത്യം ചെയ്തു പറയുകയാണ്. വൽ കിതാബിൽ മുബീൻ, ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തി മുബാറക, ഇന്ന അൻസൽനാഹു, തീർച്ചയായും നാം ഇത് അവതരിപ്പിച്ചിട്ടുള്ളത് ഫീ ലൈലത്തി മുബാറക, ബറക്കത്തുള്ള അനുഗ്രഹീതമായ ഒരു രാത്രിയിലാണ്. അതായത് ലൈലത്തുൽ ഖദ്റിൽ, റമദാനിലാണ് ആ രാത്രി എന്ന് പരിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ട്. റമദാനിലെ അവസാനത്തെ പത്തിലാണ് ആ രാത്രി എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്നാ കുന്ന മുൻദിരീൻ, അള്ളാഹു പറയുന്നു, തീർച്ചയായും നാം താക്കീത് നൽകുന്നവൻ തന്നെയാണ്. ഫീഹാ യുഫ്റഖു, ആ രാത്രിയിലാണ് വേർതിരിക്കപ്പെടുന്നത്. കുല്ലു അമ്രിൻ ഹക്കീം, എല്ലാ കാര്യങ്ങളും, ഹക്കീമായ അഥവാ മുഹക്കമായ, ഖണ്ഡിതമായ, തീരുമാനിക്കപ്പെട്ട കാര്യങ്ങൾ വേർതിരിക്കപ്പെടുന്നത് ആ രാത്രിയിലാണ്. അഥവാ മുഫസ്സിറുകൾ പറഞ്ഞിട്ടുള്ളതുപോലെ, അള്ളാഹു എല്ലാം രേഖപ്പെടുത്തിയ അവന്റെ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് മലായിക്കത്തിന്റെ രേഖയിലേക്ക് ഒരു വർഷത്തെ കാര്യങ്ങൾ അന്നാണ് വേർതിരിക്കപ്പെടുക. ലൈലത്തുൽ ഖദ്റിൽ ഒരു വർഷത്തെ ആളുകളുടെ ആയുസ്സും അവരുടെ റിസ്ക്കും കാര്യങ്ങളുമൊക്കെ വേർതിരിക്കപ്പെടും. അതുകൊണ്ട് ലൈലത്തുൽ ഖദ്റിന് ശേഷം നമ്മളൊരാളെ കാണുന്നു, ഒരുപക്ഷെ മലായിക്കത്തിന്റെ രേഖയിൽ വന്നിട്ടുണ്ട് അയാൾ ഒരു വർഷത്തിനുള്ളിൽ മരണപ്പെടുന്ന ആളാണ് എന്ന്. നമുക്കറിയില്ല എന്താണ് ഈ ഒരു വർഷത്തിനിടയിൽ നമുക്ക് സംഭവിക്കുക, ഏത് കൂട്ടരുടെ കൂട്ടത്തിലാണ് നാം ഉൾപ്പെട്ടിട്ടുള്ളത്. അള്ളാഹു അലം, അള്ളാഹു മുസ്ലിമീങ്ങളായി ഭരിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അമ്റം മിൻ ഇൻദിന, അള്ളാഹു പറയുന്നു നമ്മുടെ പക്കൽ നിന്നുള്ള അമ്രാണത്, നമ്മുടെ പക്കൽ നിന്നുള്ള കാര്യമാണത്. ഇന്ന കുന്ന മുർസിലീൻ, നാം റസൂലുകൾ അയക്കുന്നവൻ തന്നെയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യരെ സൃഷ്ടിക്കുകയും അവർക്ക് അള്ളാഹുവിന്റെ കൽപ്പനകൾ അറിയിക്കുന്ന റസൂലുകളെ നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് അള്ളാഹുവിന്റെ ഹിക്മത്തിന്റെ താൽപര്യമാണ്. റബ്ബ് സുബ്ഹാനഹു വതആല മനുഷ്യരെ വെറുതെ ഈ ഭൂമിയിൽ വിട്ടേക്കുക എന്നത് ഒരിക്കലും അവന്റെ ഹിക്മത്തിന്, അവന്റെ മഹത്തരമായ യുക്തിക്ക് യോജിക്കുന്ന കാര്യമല്ല. റഹ്മത്തൻ മിൻ റബ്ബിക്, നിന്റെ റബ്ബിങ്കിൽ നിന്നുള്ള റഹ്മത്താണത്, അഥവാ അള്ളാഹുവിന്റെ കാരുണ്യമാണവൻ റസൂലുകളെ നിയോഗിക്കുക എന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. വമാ അർസൽനാക, ഒ നബിയെ താങ്കളെ നാം നിയോഗിച്ചിട്ടില്ല, അയച്ചിട്ടില്ല, ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, ലോകർക്ക് മുഴുവൻ റഹ്മത്തായിക്കൊണ്ടല്ലാതെ, ലോകർക്ക് മുഴുവൻ കാരുണ്യമായിക്കൊണ്ടല്ലാതെ. കാരണം അള്ളാഹു മനുഷ്യരെ പടക്കുകയും എന്നിട്ട് അവരുടെ വഴി ഏതാണ് എന്നവർക്ക് അറിയിച്ചു കൊടുക്കാതിരിക്കുകയും ചെയ്താൽ എന്തായിരിക്കും അവരുടെ സ്ഥിതി? ആരാണ് അവർക്ക് നേർവഴി കാണിച്ചു കൊടുക്കുക? ആരാണ് അവർക്ക് ശരിയായ വിശ്വാസവും അമലുകളും ശരിയായ ലക്ഷ്യവും പഠിപ്പിച്ചു കൊടുക്കുക? അള്ളാഹുവിന്റെ റഹ്മത്താണത്. ഇന്നഹു ഹുവ സമീഉൽ അലീം, ഇന്നഹു ഹുവ, തീർച്ചയായും അള്ളാഹു അവനാണ് സമീഉ, എല്ലാം കേൾക്കുന്നവൻ. അല്ല അലീം, അവനെല്ലാം അറിയുന്നവനുമാണ് അവൻ. അതിനനുസരിച്ച് നിങ്ങൾക്ക് പ്രതിഫലം നൽകുന്നതാണ്. സമീഉം അലീമുമായ, എല്ലാം കേൾക്കുന്ന, എല്ലാം അറിയുന്ന അള്ളാഹുവിന് ഒരിക്കലും യോജിക്കുകയില്ല എന്ത് ആളുകളെ വെറുതെ അയച്ചുവിടുക എന്നത്. അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബതാ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. നിങ്ങൾ വിചാരിച്ചിരിക്കുകയാണോ അന്നമാ ഖലഖനാകും അബതാ, നാം നിങ്ങളെ അബതായി വെറുതെ പടച്ചതാണെന്ന്. വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, നമ്മിലേക്ക് നിങ്ങൾ തിരിച്ചു വരികയില്ല എന്ന്. അയഹ്സബുൽ ഇൻസാനു അയ്യുത്രക സുദ, മനുഷ്യൻ വിചാരിക്കുകയാണോ അയ്യുത്രക സുദ, അവൻ സുദ വെറുതെ വിട്ടേക്കപ്പെടുമെന്ന്. എന്താണ് സുദ എന്ന് പറഞ്ഞാൽ മുഫസ്സറുകൾ പറഞ്ഞത് കാണാം, ലായു ഉമർ വലയുൻഹ, ഒന്നും അവനോട് കൽപ്പിക്കാതെ, ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യണം എന്ന് പറയാതെ, വലയുൻഹ ഇന്നത് ചെയ്യരുത് ഇന്നത് ചെയ്യരുത് എന്ന് പറയാതെ. അതാണല്ലോ പരലോകത്ത് നിഷേധിക്കുന്ന ആളുകൾ പറയുന്നത്, വെറുതെയാണ്, ഒരു വിലക്കുകളൊന്നും കൽപ്പനകളൊന്നും അവർക്ക് ബാധകമല്ല എന്ന്. അതുപോലെ അള്ളാഹുവിലേക്ക് തിരിച്ചു മടക്കപ്പെടുകയില്ല എന്ന്. അയഹ്സബുൽ ഇൻസാനു അയ്യുത്രക സുദ, എന്നിട്ട് അള്ളാഹു ചോദിക്കുന്നു നോക്കൂ, അലം യകു നുത്ഫത മിൻ മനിയ്യുന, സ്രവിക്കപ്പെടുന്ന ഇന്ദ്രിയത്തിൽ നിന്നുള്ള ഒരു ബീജഗണമായിരുന്നില്ലേ അവൻ? അലം യകു നുത്ഫത മിൻ മനിയ്യുന ثم كان علقة فخلق فسوى, എന്നിട്ട് അവൻ ഒരു അലക്കയായി, ഒട്ടിപ്പിടിച്ച രക്തക്കട്ടയായി, എന്നിട്ട് അള്ളാഹു അവനെ രൂപപ്പെടുത്തി, സൗവ അവന്റെ രൂപം അള്ളാഹു നേരെയാക്കി, എന്നിട്ട് അള്ളാഹു അവനെ ആണും പെണ്ണുമാക്കി, ആണോ പെണ്ണോ ആക്കി. അങ്ങനെയുള്ള റബ്ബ് സുബ്ഹാനഹു വതആല വീണ്ടും മനുഷ്യനെ ജീവിപ്പിക്കാൻ കഴിവുള്ളവനല്ലേ? ഇത്ര കൃത്യമായി പടച്ച റബ്ബ് സുബ്ഹാനഹു വതആല അതൊക്കെ വെറുതെ ചെയ്തതാണ് എന്ന് പറയുന്നത് എത്ര അർത്ഥമില്ലാത്ത വാക്കാണ്. അത് അള്ളാഹുവിനെ കുറിച്ച് ഒരിക്കലും പറയാൻ പാടില്ലാത്ത വാക്കാണ്. അതുകൊണ്ട് അള്ളാഹു പൊറുക്കുകയില്ല ആ വാക്ക്. റബ്ബ് സുബ്ഹാനഹു വതആല അവൻ മനുഷ്യരെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയില്ല എന്നൊരുവൻ പറഞ്ഞാൽ, ആ വിശ്വാസത്തോടെ ഒരുവൻ മരിച്ചുപോയാൽ ഒരിക്കലും അള്ളാഹു അത് പുറത്തു കൊടുക്കില്ല. അത് കുഫറാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വാക്കാണത്. ലോകത്തുള്ള നിഷേധികൾ അവരുടെ നബിമാരോട്, പഴയകാല കുഫാറുകൾ അവരുടെ നബിമാരോട് തർക്കിച്ചത് ഈ രണ്ട് കാര്യങ്ങളിലാണ്. നമുക്ക് ഖുർആനിൽ ധാരാളമായി കാണാം. ഒന്ന് തൗഹീദിന്റെ കാര്യത്തിൽ, രണ്ട് ആഖിറത്തിന്റെ കാര്യത്തിൽ, മൂന്നാമതൊന്നും കൂടിയുണ്ട്, അതെന്താണ്? റിസാലത്തിന്റെ കാര്യത്തിൽ, അഥവാ ഇവർ അള്ളാഹുവിന്റെ റസൂലുകളാണ് എന്നത് നിഷേധിച്ചത് കാണാം. നബിമാരുടെ ദഅവത്ത് നമ്മൾ ചുരുക്കി പറഞ്ഞാൽ ഈ മൂന്ന് കാര്യങ്ങളാണ്, തൗഹീദും ആഖിറത്തും റിസാലത്തും. തൗഹീദും ആഖിറത്തും റിസാലത്തും, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്ന കാര്യം, രണ്ട് ആഖിറത്ത് അഥവാ പരലോകമുണ്ട്, അവിടെ അള്ളാഹുവിന്റെ പ്രതിഫലമുണ്ട്, അള്ളാഹുവിന്റെ ശിക്ഷയുണ്ട്. മൂന്ന്, റിസാലത്ത്, ഈ അള്ളാഹുവിനെ എങ്ങനെ ഇബാദത്ത് ചെയ്യണം, പരലോകത്ത് രക്ഷപ്പെടാനുള്ള വഴിയെന്ത്, അത് പഠിപ്പിക്കാൻ അള്ളാഹു നബിമാരെ നിയോഗിച്ചിട്ടുണ്ട്, അവരെ പിൻപറ്റണം. ഈ മൂന്ന് കാര്യങ്ങൾ നബിമാരുടെ ദഅവത്തിന്റെ ആകത്തുകയാണ്, അള്ളാഹുവിന്റെ റസൂലുകളുടെ പ്രബോധനത്തിന്റെ ആകത്തുകയാണ് ഈ മൂന്ന് കാര്യങ്ങൾ. തൗഹീദും ആഖിറത്തും പിന്നെ റിസാലത്തും. തൗഹീദും ആഖിറത്തും റിസാലത്തും. അള്ളാഹു പറയുന്നു, റഹ്മത്തൻ റബ്ബിക്ക് ഇന്നഹു ഹുവ സമീഉൽ അലീം, റബ്ബി സമാവാതി വൽ അർദി വമാ ബൈനഹുമാ ഇൻ കുന്തും മൂഖിനീൻ. നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ഖൽഖ് പറഞ്ഞാൽ ഉടനെ അമ്ര് പറയുക എന്നത് ഖുർആനിലെ ശൈലിയാണ്. ഖൽഖ് പറഞ്ഞാൽ അമ്ര്, അമ്ര് പറഞ്ഞാൽ ഖൽഖ്. അലാലഹുൽ ഖൽഖ് വൽ അമ്ര് തബാറകല്ലാഹു റബ്ബുൽ ആലമീൻ. അല അറിയണം, ലഹുൽ ഖൽഖ് വൽ അമ്ര്, അല്ലാഹുവിന്റേതാണ് ഖൽഖും അമ്രും. തബാറകല്ലാഹു റബ്ബുൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അല്ലാഹു സർവ്വലോകങ്ങളുടെയും റബ്ബായ അല്ലാഹു അവൻ എത്ര അനുഗ്രഹ സമ്പൂർണനാണ്, എല്ലാ ഖൈറും നിറഞ്ഞവനാണ്. എന്താണ് ഖൽഖും അമ്രും എന്ന് പറഞ്ഞാൽ, ഖൽഖ് എന്നാൽ അവന്റെ സൃഷ്ടിപ്പ്, അവൻ ആകാശഭൂമികളുടെ റബ്ബാണ്, മനുഷ്യരുടെ റബ്ബാണ് എന്ന കാര്യം. അത് നോക്കൂ, അതെത്ര കൃത്യമാണ്, അതിലെ കൃത്യത ആരെയും അത്ഭുതപ്പെടുത്തും. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ്, കോടാനുകോടി പടപ്പുകളുടെ സൃഷ്ടിപ്പ്, അതിനെല്ലാം ഒരൊറ്റ റബ്ബേ ഉള്ളൂ. അവയെല്ലാം നിശ്ചയിച്ചത് അള്ളാഹുവാണ്, എങ്കിൽ അമ്രും അവന്റേതാണ്. അഥവാ ശറഅ്, ദീൻ, ഈ പടപ്പുകൾ എങ്ങനെ ജീവിക്കണം, അവരെന്ത് പാലിക്കണം, എന്ത് വിശ്വസിക്കണം, അതും നിശ്ചയിക്കാനുള്ള അവകാശം ആർക്ക് മാത്രമാണ്, അള്ളാഹുവിന് മാത്രമാണ്. ഇത് എത്ര കൃത്യമാണോ, ഇത് എത്ര യുക്തിപൂർണമാണോ, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ്, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ്, അതുപോലെ ശറഉം അത്രയും കൃത്യമാണ്, യുക്തിപൂർണമാണ്. ഇതിൽ നീ അള്ളാഹുവിന്റെ അടിമയാണല്ലോ, സംശയമില്ല. അള്ളാഹു ഏത് മാതാപിതാക്കളുടെ മകനായി, മകളായി ജനിക്കാനാണോ അള്ളാഹു നിശ്ചയിച്ചത്? ആ മാതാപിതാക്കളുടെ മകനായി, മകളായി, ആ അള്ളാഹു ജനിക്കണമെന്ന് നിശ്ചയിച്ച സമയത്താണ് നീ ജനിക്കുന്നത്. അള്ളാഹു നിശ്ചയിച്ച റിസ്ഖാണ് നിനക്ക് ലഭിക്കുന്നത്. അള്ളാഹു നിശ്ചയിച്ച സമയത്താണ് നീ മരിക്കുന്നത്. അതുപോലെ ശറഈലും നീ അങ്ങനെ ചെയ്യണം. നീ എന്ത് വിശ്വസിക്കണം, അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണ് നിനക്ക് ഹറാമായിട്ടുള്ളത്, അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണ് നിനക്ക് ഹലാലായിട്ടുള്ളത്, അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, നോക്കി എത്ര വ്യക്തമാണ് കാര്യം, എത്ര ലളിതമാണ് കാര്യം. ആർക്കാണ് ഇതിനെ നിഷേധിക്കാൻ സാധിക്കുക? അങ്ങേയറ്റം ബുദ്ധികെട്ട, ഒട്ടും ബുദ്ധിയില്ലാത്ത, തുലഞ്ഞുപോയ, അങ്ങേയറ്റം ദൗർഭാഗ്യവാന്മാരായ ആളുകളല്ലാതെ ആരാണ് ഈ ദീനിനെ നിഷേധിക്കുക? എത്ര വ്യക്തമാണ് കാര്യം. നബിമാർ മുഴുവൻ പഠിപ്പിച്ച, നബിമാരുടെ ഉമ്മത്തുകൾ വിശ്വസിച്ച വ്യക്തമായ കാര്യം ഇതാണ് ഇസ്ലാം. ഖൽഖും അമറും അള്ളാഹുവിന്റേതാണ്. അതുകൊണ്ട് ഖുർആനിൽ നിങ്ങൾ നോക്കൂ, ഖൽഖ് പറഞ്ഞാൽ അമറു പറയുന്നത് കാണാം, അമറു പറഞ്ഞാൽ ഖൽഖ് പറയുന്നത് കാണാം. ഇവിടെ ഖുർആൻ അവതരിപ്പിച്ചത് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, റസൂലുകളെ നിയോഗിച്ചത് പറഞ്ഞു എന്നിട്ട് പറയുകയാണ്, ഇതാരാണ് നിയോഗിച്ചത്, ആരാണിത് അയച്ചത്? റബ്ബി സമാവാതി വൽ അർദി വമാ ബൈനഹുമാ ഇൻ കുന്തും മൂഖിനീൻ. റബ്ബി സമാവാത്, ആകാശങ്ങളുടെ റബ്ബ്, വൽ അർദ്, ഭൂമിയുടെ റബ്ബ്, വമാ ബൈനഹുമാ, അവക്കിടയിലുള്ളതിന്റെ റബ്ബ്, അവനാണിത് അവതരിപ്പിച്ചത്. ഇൻ കുന്തും മൂഖിനീൻ, ഇൻ കുന്തും മൂഖിനീൻ, നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നുവെങ്കിൽ, നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നുവെങ്കിൽ ഇതാ സത്യം, അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിരിക്കുന്നു, ലാ ഇലാഹ ഇല്ലാഹു യുഹ്യി വയുമീത് റബ്ബുക്കും വറബ്ബു ആബായിക്കുമുൽ അവ്വലീൻ. ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ മറ്റൊരു ഇലാഹില്ല, അവനല്ലാതെ മറ്റൊരു ഇലാഹില്ല, അഥവാ അള്ളാഹു അല്ലാതെ മറ്റൊരു ആരാധനക്കർഹനില്ല, അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥം. ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇബാദത്തിന് അർഹനായി മറ്റാരുമില്ല, അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥം. അതല്ലാതെ പിഴച്ചുപോയ ചില കക്ഷികൾ പറയുന്നത് പോലെ ലാ ഖാലിഖ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ സൃഷ്ടാവില്ല എന്നല്ല ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥം. ആ സന്ദേശവുമായിട്ടല്ല നബിമാർ വന്നത്, അത് നബിമാരുടെ ഉമ്മത്ത് പൊതുവെ അംഗീകരിച്ച യാഥാർത്ഥ്യമാണ്, അള്ളാഹുവാണ് സൃഷ്ടിച്ചത്. അള്ളാഹുവാണ് ഇതൊക്കെ നൽകുന്നത്. എന്നാൽ അള്ളാഹുവിന് അങ്ങോട്ട് കൊടുക്കേണ്ട കാര്യം വരുമ്പോൾ അവർ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നു. ഇങ്ങോട്ട് നൽകിയതൊക്കെ റബ്ബാണ് എന്നവർ അംഗീകരിക്കുന്നു. എന്നാൽ അങ്ങോട്ട് റബ്ബ് സുബ്ഹാനഹു വതആല കൊടുക്കേണ്ടതിൽ അവർ പങ്കുകാരെ ചേർക്കുന്നു. അത് പാടില്ല എന്ന് പറയാനാണ് നബിമാർ വന്നത്. അതുകൊണ്ട് തന്നെ നബിമാർ ജനങ്ങളോട് സംസാരിച്ചത് അള്ളാഹുവാണ് റബ്ബ്, അവനാണ് സർട്ടാവ് നിയന്ത്രിക്കുന്നവൻ എന്നവരുടെ വിശ്വാസം മുന്നിൽ വെച്ചാണ് നബിമാർ അവരോട് ചോദിച്ചത്. ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടല്ലോ എങ്കിൽ നിങ്ങൾക്ക് നിർബന്ധമാണ് ആ റബ്ബിന് മാത്രം ഇബാദത്ത് ചെയ്യുക എന്ന്. അതല്ലാതെ ഇത് തീർത്തും വൈരുദ്ധ്യമാണ്. അള്ളാഹുവാണ് ആകാശഭൂമികളുടെ റബ്ബ് എന്ന് വിശ്വസിക്കുക എന്നിട്ട് അവനല്ലാത്തവരെ ഇബാദത്ത് ചെയ്യുക എന്നത് തീർത്തും വിരുദ്ധമായ, ഒരിക്കലും യോജിച്ചു പോകാത്ത കാര്യമാണ്. നബിമാരുടെ ഉമ്മത്തുകൾ, അവരുടെ നബിമാരുടെ ശത്രുക്കളായിരുന്ന മുശ്രിക്കുകൾ പൊതുവെ അവരെല്ലാവരും അള്ളാഹുവാണ് റബ്ബ്, ആകാശഭൂമികളെ നിയന്ത്രിക്കുന്നത് എന്ന് വിശ്വസിച്ചവരായിരുന്നു. അതിലല്ല അവർക്ക് ശിർക്ക് സംഭവിച്ചത്, ഇബാദത്തിലാണ് ശിർക്ക് സംഭവിച്ചത്. ഇന്നും അങ്ങനെ തന്നെയാണ്, അതിലാണ് ആളുകൾക്ക് പിഴവ് പറ്റിയിട്ടുള്ളത്. എന്നാൽ ചില ഒറ്റപ്പെട്ട ആളുകൾ ആ പഴയ മുശ്രിക്കുകളെയും കടത്തിവിട്ടുന്ന വർത്തമാനം പറയുന്നത് കാണാം. അടുത്ത കാലത്ത് ചില മുശ്രിയാക്കന്മാർ പറഞ്ഞിട്ടുള്ളതുപോലെ, ഈ അടുത്ത് 10-30 കൊല്ലം മുമ്പ് മരിച്ചുപോയ ഒരാളാണ്, കോഴിക്കോട്ടുകാരനായ ഒരാളാണ് ലോകമൊന്നാകെ നിയന്ത്രിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇത് അബൂജഹൽ പറയാത്ത വാക്കാണ്, അബൂലഹബും ഉത്ബത്തും ഷൈബത്തും പറയാത്ത വാക്കാണ്. ആ മുസ്ലിയാക്കന്മാർ അവരുടെ ആളുകൾ ആയി അറിയപ്പെടുന്ന ആളുകൾക്ക് ഉത്തരവാദിത്തമുണ്ട് ഇതിൽ ദീനിയായ വിധി എന്താണ് എന്ന് വ്യക്തമാക്കാൻ. എന്താണ് ഈ പറഞ്ഞത്, ഇത് ഇസ്ലാമിനോട് യോജിക്കുന്ന വാക്കാണെന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ എന്ന് വ്യക്തമാക്കുക അവരുടെ ബാധ്യതയാണ്, മിണ്ടാതെ പോകരുത്. ഇങ്ങനെയുള്ള കൊടിയ കുഫറിന്റെ വാക്കുകൾ പറയുന്ന അബൂജഹലിനെയും വേച്ചുബച്ചനെയും ഷൈബത്തിനെയും ഒക്കെ കടത്തിവിട്ടുന്ന ആളുകൾ അവർ അവിടെ എവിടെയായി ഉണ്ടാകും? എന്നാൽ പൊതുവെ ആളുകൾക്കുള്ള ശിർക്ക് അങ്ങനെയല്ല. അവർ അള്ളാഹുവാണ് റബ്ബ് എന്ന് വിശ്വസിക്കുകയും എന്നിട്ട് അള്ളാഹുവിന് പങ്കാളികൾ ചേർക്കുകയുമാണ് ചെയ്യുക. ഈ പങ്കാളികൾ ഞങ്ങളുടെ ശുപാർശക്കാരാണ്, അള്ളാഹുവിലേക്ക് ഞങ്ങൾ അടുപ്പിക്കുന്നവരാണ് എന്നൊക്കെ അവർ ന്യായം പറയുകയും ചെയ്യും. എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിലൂടെ അതെല്ലാം തകർന്നു പോകുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിലൂടെ സകല ശിർക്കും വേററുക്കപ്പെടുന്നു. അള്ളാഹു പറയുന്നു, ലാ ഇലാഹ ഇല്ലാഹു, അള്ളാഹു അല്ലാതെ അവനല്ലാതെ ആരാധനകർഹനില്ല. യുഹീ വയുമീതു, യുഹീ അവൻ ജീവിപ്പിക്കുന്നു, വയുമീതു അവൻ മരിപ്പിക്കുന്നു. അള്ളാഹു അല്ലാത്ത ആരുണ്ട് ജീവിപ്പിക്കുന്നവനായി, ജീവൻ നൽകുന്നവനായി? അള്ളാഹു അല്ലാത്ത ആരുണ്ട് മരിപ്പിക്കുന്നവനായി? ഒരാളുമില്ല. എന്നു മാത്രമല്ല, അള്ളാഹു അല്ലാത്തവരെല്ലാം അള്ളാഹു ജീവൻ നൽകിയവനാണ്. അള്ളാഹു അല്ലാത്തവരൊക്കെ അള്ളാഹു മരിപ്പിക്കുന്നവരാണ്. അവർക്കൊക്കെ അവരുടെ ഹയാത്തിന് മുൻപ് മൗത്തെന്നൊരവസ്ഥ ഉണ്ടായിരുന്നു, അവരില്ലാത്ത ലോകമുണ്ടായിരുന്നു. അതുപോലെ അവരില്ലാത്ത ലോകം ഇനിയും വരും, ജീവിച്ചിരിക്കുന്നവരൊക്കെ മരിക്കും. കുല്ലു മൻ അലൈഹ ഫാൻ വയബ്ഖ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. ഈ പ്രപഞ്ചത്തിലുള്ളവരൊക്കെ മരിക്കും. അപ്പോൾ അവർക്ക് മുൻപ് ഒരു അദം കഴിഞ്ഞു പോയിട്ടുണ്ട്, അവരുടെ ഇല്ലായ്മ മുമ്പുണ്ടായിട്ടുണ്ട്, ഇനിയും ഉണ്ടാകും. അതുകൊണ്ട് അവരുടെ ഹയാത്ത്, അവരുടെ ജീവിതം അത് നാഖിസായ, പൂർണ്ണമല്ലാത്ത ഒരു ഹയാത്താണ്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഹയാത്തോ, അവൻ അൽ ഹയ്യാണ്, അൽ ഹയ്, അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. അവനില്ലാത്ത ഒരു അവസ്ഥ അതുണ്ടായിട്ടില്ല. അവൻ ഔവലാണ്, അൽ ഔവൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ പഠിപ്പിച്ച ഒരു ദുആയിലുള്ളതുപോലെ, അൻതൽ ഔവലു, എന്താണ് ബാക്കി, ഫലൈസ ഖബ്ലക ശൈ, അൻതൽ ഔവൽ, അല്ലാഹുവേ നീയാണ് മുമ്പേ ഉള്ളവൻ, ആദ്യമേ ഉള്ളവൻ. ഫലൈസ ഖബ്ലക ശൈ, നിനക്ക് മുൻപ് യാതൊന്നുമില്ല. വഅൻതൽ ആഖിർ, നീയാണ് അവസാനമായുള്ളവൻ. ഫലൈസ ബഅദക ശൈ, നിനക്ക് ശേഷം യാതൊന്നുമില്ല. അവനാണ് അവ്വലും ആഖിറും. നോക്കൂ, കാലം കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വതആല അവൻ മുമ്പേ ഉള്ളവനാണ്, അവൻ അവസാനമില്ല. അതുപോലെ നിങ്ങൾ നോക്കൂ, ബാഹിറും ബാത്തിനുമാണവൻ. അദ്ദാഹിർ, അവൻ ഏറ്റവും മുകളിലുള്ളവനാണ്. വഅൻത ദാഹിർ ഫലൈസ ഫൗകക ശൈ, നിനക്ക് മുകളിൽ യാതൊന്നും തന്നെയില്ല. വഅൻതൽ ബാത്തിൻ, നീയാണൽ ബാത്തിൻ. ബാത്തിൻ എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഇഹാത്തത്ത് സൂചിപ്പിക്കുന്നവന്റെ പേരാണ്. എന്ന് പറഞ്ഞാൽ റബ്ബ് സുബ്ഹാനഹു വതആല ഏറ്റവും അടുത്തുള്ളവനാണ്, ഏറ്റവും ഉള്ളിലുള്ളത് അവൻ അറിയുന്നു. അവൻ ഏറ്റവും അടുത്തുള്ളവനാണ്. എങ്ങനെ? അവന്റെ അറിവുകൊണ്ട്, അവന്റെ കഴിവുകൊണ്ട്, അവന്റെ ഇഹാതത്ത് കൊണ്ട്. അഥവാ അവൻ സൃഷ്ടികളെ വലയം ചെയ്തിരിക്കുന്നു. എങ്ങനെ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, ഏഴാകാശങ്ങൾ അള്ളാഹുവിന്റെ കയ്യിൽ, നിങ്ങളിൽ ഒരാൾ ഏതാനും ഹർദൽ പിടിച്ചതുപോലെ മാത്രമാണ്. തരിമണികൾ അല്ലെങ്കിൽ അതിനേക്കാൾ ചെറുത് നമ്മൾ ഉള്ളം കയ്യിൽ പിടിച്ചാൽ എങ്ങനെ ഉണ്ടാകും? അതുപോലെ മാത്രമാണ് അള്ളാഹുവിങ്കൽ ആകാശങ്ങൾ, ഭൂമി എന്ന് പറയുന്നത്. സുബ്ഹാൻ അള്ളാഹ്, അള്ളാഹു അക്ബർ, അള്ളാഹു എത്ര വലിയവനാണ്. അതുകൊണ്ട് അവൻ ജീവിപ്പിക്കുന്നു, അവൻ മരിപ്പിക്കുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം താൻ റബ്ബാണ് എന്ന് വാദിച്ച നമ്രൂദിനോട് പറഞ്ഞതുപോലെ, അലം തറ ഇലല്ലദി ഹാജ്ജ ഇബ്രാഹിമ ഫി റബ്ബി, നീ കണ്ടില്ലേ, ഇലല്ലദി ഹാജ്ജ ഇബ്രാഹിമ ഫി റബ്ബി, തന്റെ റബ്ബിന്റെ കാര്യത്തിൽ ഇബ്രാഹിമിനോട് തർക്കിച്ചവന്, അൻ ആതാഹു അല്ലാഹു മുൽക്ക്, അല്ലാഹു അവന് മുൽക്ക് നൽകി, അവൻ അധികാരം നൽകി എന്നതിന്റെ പേരിൽ അവൻ താനാണ് റബ്ബ് എന്ന് അവകാശപ്പെട്ടു. إذ قال إبراهيم إبراهيم عليه السلام അവനോട് പറഞ്ഞ സന്ദർഭം, റബ്ബി അല്ലദി യുഹി വയുമീത്ത്, എന്റെ റബ്ബാണ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവൻ. ആർക്കാണ് അതിന് സാധിക്കുക? قال انا احيي واميت, അവൻ പറയും ഞാൻ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യും എന്ന് അവൻ പറഞ്ഞു. ഒരാളെ കൊണ്ടുവന്ന് കൊലപ്പെടുത്തി മറ്റൊരാളെ വെറുതെ വിട്ടു. എങ്ങനെയാണ് അത് ജീവിപ്പിക്കലും മരിപ്പിക്കലും ആവുക? ഒരിക്കലും ആവുകയില്ല. ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു, അള്ളാഹു സൂര്യനെ കിഴക്ക് നിന്ന് കൊണ്ടുവരും, നീ അതിനെ പടിഞ്ഞാറ് നിന്ന് കൊണ്ടുവരിക. ഫബുഹിതല്ലദി കഫർ, അപ്പോൾ ആ കാഫറിന്റെ വായടഞ്ഞുപോയി, അവൻ ഉത്തരമില്ലാതായിപ്പോയി. അള്ളാഹു മാത്രമാണ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവൻ. സൂറത്തുൽ ഉഖ്മാനിൽ അള്ളാഹു പറഞ്ഞത് നോക്കൂ, ഹാദാ ഖൽഖുല്ലാഹ്, ഇതാണ് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ്. ഫഅറൂനി, അതുകൊണ്ട് നിങ്ങൾ എനിക്കൊന്ന് കാണിച്ചു തരൂ. മാദാ ഖലഖല്ലദീന മിൻ ദൂനെ, അള്ളാഹുവിന് പുറമെയുള്ളവർ എന്താണ് പടച്ചതെന്ന്. ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹി ഇബാദുൽ അംസാലുക്കും, അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു തേടുന്നവർ നിങ്ങളെപ്പോലെയുള്ള അടിമകൾ മാത്രമാണ്. തബാറഖല്ലദീ നസ്സല അൽഖുർആന അലാ അബ്ദിഹി ലിയകൂന ലിൽആലമീന നദീറ, അല്ലദീ ലഹു മുൽക്കു സമാവാതി വൽ അർദ്, ولم يتخذ ولدا ولم يكن له شريك في الملك وخلق كل شيء فقدره تقديرا. لا تنين പടച്ച റബ്ബ്, അതിനെല്ലാം കണക്കാക്കിയ, അതിന്റെ വിധി നിർണയിച്ച റബ്ബ്. എന്നാൽ അവരുടെ ഇലാഹുകൾ ഒന്നിനെയും പടച്ചിട്ടില്ല. يا ايها الناس ضرب مثل فاستمعوا له ومنشره اذا الله ഉദാഹരണം വിരിക്കുന്നു, ശ്രദ്ധിച്ചു കേൾക്കുക. ان الذين تدعون من دون الله لن يخلقوا ذبابا, നിങ്ങൾ അള്ളാഹുവിന് പുറമെ വിളിച്ചു തേടുന്നവർ ഒരീച്ച പോലും ഒരിക്കലും സൃഷ്ടിക്കുകയില്ല. വലവിസ്തമഊല, അവരതിനു വേണ്ടി എല്ലാവരും ചേർന്നാലും. വയസുലുബുഹും ദുബാബു ശൈഅ ലാ യസ്തൻഖിദുഹു മിൻ ദഅഫ ത്വാലിബു വൽ മത്ലൂബ്, അവർ ഈച്ചയുടെ വക്കൽ നിന്ന് അവരുടെ കയ്യിൽ നിന്ന് ഒരീച്ച വല്ലതും തട്ടിപ്പുറച്ചു പോയാൽ അതിൽ നിന്നത് തിരിച്ചു പിടിക്കാൻ പോലും അവർക്ക് സാധ്യമല്ല. ദഅഫ ത്വാലിബു വൽ മത്ലൂബ്, തേടുന്നവനും തേടപ്പെടുന്നവരും എത്ര ദുർബലനാണ്. ഇതാണ് അള്ളാഹുവിന് പുറമെയുള്ളവരുടെ സ്ഥിതി. എന്നാൽ അള്ളാഹു ആകട്ടെ, യുഹി വയുമീത്ത്, അവൻ ജീവിപ്പിക്കുന്നു, അവൻ മരിപ്പിക്കുന്നു. അവന്റെ കയ്യിലാണ് നമ്മുടെ ജീവിതം, അവന്റെ കയ്യിലാണ് നമ്മുടെ മരണം. അതുകൊണ്ട് അവന് വേണ്ടിയായിരിക്കണം നമ്മുടെ ജീവിതം, അവന് വേണ്ടിയായിരിക്കണം നമ്മുടെ മരണം. യുഹി വയുമീത്ത് റബ്ബുക്കും, നിങ്ങളുടെ റബ്ബാണ് അവൻ. റബ്ബു ആബാഇക്കുമുൽ അവ്വലീൻ, നിങ്ങളുടെ ആബായിക്കും നിങ്ങളുടെ പിതാക്കളുടെ, അൽ അവലീൻ പഴയകാലക്കാരായ നിങ്ങളുടെ പൂർവ്വ പിതാക്കന്മാരുടെയും റബ്ബായ അള്ളാഹു. മൂസ അലൈഹിസ്സലാം ഫിറൌനിന്റെ അരികിലേക്ക് ചെന്നപ്പോൾ ഫിറൌൻ ചോദിച്ചു, വമാ റബ്ബുൽ ആലമീൻ, ആരാണ് റബ്ബുൽ ആലമീൻ? മൂസ അലൈഹിസ്സലാം പറഞ്ഞു, റബ്ബുസ് സമാവാതി വൽ അർദി വമാ ബൈനഹുമാ ഇൻ കുന്തും മുഖിനീൻ, ആകാശങ്ങളുടെയും ഭൂമിയുടെയും റബ്ബ് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നുവെങ്കിൽ. ഫിറഔൻ ഖാല ലിമൻ ഹൗലഹു, അവൻ അവന്റെ ചുറ്റുമുള്ള അവന്റെ കൊട്ടാരത്തിലെ ആളുകളോട് അവരോട് പറഞ്ഞു, അലാ തസ്മഊൻ, നിങ്ങൾ കേൾക്കുന്നില്ലേ? പരിഹസിക്കാണവൻ. മൂസ അലൈഹിസ്സലാം പറഞ്ഞു, റബ്ബുക്കും വറബ്ബു ആബായിക്കുമുൽ അവ്വലീൻ. നോക്കൂ അവന്റെ പരിഹാസവും മൂസാ നബിയുടെ സംസാരവും ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ സംസാരം പോലെ. അവന്റെ ബാലിശമായ വാദങ്ങൾക്ക് അതിന് കണക്കായ അതിനെ കീറി മുറിച്ചുള്ള മറുപടിയല്ല. പിന്നെ പറയാനുള്ള സത്യം മൂസ അലൈഹിസ്സലാം പറയുകയാണ്, റബ്ബുക്കും റബ്ബു അബായിക്കും അവലി. ഫിറൌൻ അടുത്തത് പറയുകയാണ്, قال ان رسولكم الذي ارسل اليكم لمجنون. സൂറത്തു ശുഅറ എടുത്തു നോക്കൂ നിങ്ങൾ. അവൻ പറഞ്ഞു, ഇതാ നിങ്ങളിലേക്ക് അയക്കപ്പെട്ട നിങ്ങളുടെ റസൂൽ ഭ്രാന്തനാണ്, പരിഹസിക്കുകയാണ്. മൂസ അലൈഹിസ്സലാം എന്താണ് മറുപടി പറഞ്ഞത്? قال رب المشرق والمغرب وما بينهما ان كنتم تعقلون. അല്ലാഹു അക്ബർ! എത്ര പ്രൗഢഗംഭീരമായ വാക്കുകളാണത്. കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും റബ്ബ്, ഇൻ കുന്തും തഅഖിലൂൻ, ബുദ്ധി ഉപയോഗിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ. ഇതുവരെ പരിഹസിച്ചവൻ പിന്നെ ഭീഷണിയിലേക്ക് നീങ്ങുക. അടുത്ത മറുപടി അവൻ എന്താണ് പറയുന്നത്? ഖാലല ഇലിത്തഖത്ത ഇലാഹൻ ഗൈരി അജഅലന്നക മിനൽ മസ്ജൂനീൻ. ഞാനല്ലാത്ത ഒരു ഇലാഹിനെ നീ സ്വീകരിച്ചാൽ നിന്നെ ഞാൻ ജയിലിലാക്കും, തടവിലിടും. മൂസ അലൈഹിസ്സലാം പറയാം, ഔല ഉജിഇതുക ബിശൈഇൻ മുബീൻ, ഞാൻ വ്യക്തമായ ഒരു തെളിവ് നിനക്ക് കൊണ്ടുവന്നാലും നീ എന്നെ ജയിലിലിടുകയോ? എന്നിട്ടാണ് പിന്നെ തെളിവുകളെ കുറിച്ച് മൂസ അലൈഹിസ്സലാം വടി താഴെയിട്ടാലുള്ള ആയത്ത് കൈ കക്ഷത്തിലേക്ക് കൊണ്ടുവന്നാൽ ഉള്ള അത്ഭുതം ഇതൊക്കെ കാണിച്ചു കൊടുക്കുന്നത്. നോക്കൂ, മനോഹരമായ സംസാരം അവന്റെ പരിഹാസത്തിനോ ഭീഷണിക്കോ വഴങ്ങി പറയാനുള്ള ഹക്കിൽ മാറ്റം വരുത്തുന്നില്ല. അങ്ങനെയാണ് ബാത്തിലിന്റെ ആളുകൾ, അവരുടെ രീതിയാണ് യഥാർത്ഥ കാര്യമെന്തോ ഹക്കെന്തോ, അതിൽ നിന്ന് ആളുകളുടെ ശ്രദ്ധ തെറ്റിച്ച് എന്തെങ്കിലുമൊക്കെ പറയുക. ആ എന്തെങ്കിലുമൊക്കെ പറയുന്നത് അതിന് അതുപോലെ മറുപടി പറയാൻ ഒരിക്കലും ഹക്കിന്റെ ആളുകൾക്ക് സാധ്യമല്ല. കാരണം ഹക്ക് വാദിഹാണ്, വ്യക്തമാണ്. ഹക്കിന്റെ മേലെ എപ്പോഴും ഒരു വെളിച്ചം, പ്രകാശം ഉണ്ടായിരിക്കും, നൂറുണ്ടായിരിക്കും. അത് കാണേണ്ടവൻ അള്ളാഹു അത് കാണിച്ചു കൊടുക്കും. അള്ളാഹുവിന്റെ തൗഫീഖാണ്, റബ്ബിന്റെ തൗഫീഖ്, അള്ളാഹു നൽകുന്ന തൗഫീഖാണ്. നിങ്ങൾ നോക്കൂ, ഫിറഔൻ, മസീഹുദ് ദജ്ജാൽ, അവൻ അവസാന കാലത്ത് വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്താ? അവന്റെ മുഖത്ത് കാഫർ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കാഫ് ഫ റ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാലും അത് കാണുന്ന, അത് വായിക്കുന്നതാരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാ മുഅ്മിനും കിതാബി വഗൈറു കിതാബി ഔ കാതിബ് ഔ ഗൈറു കാതിബ്, എഴുത്തും വായനയും അറിയുന്ന മുഅ്മിനാകട്ടെ അറിയാത്തവനാകട്ടെ അത് വായിക്കും. അള്ളാഹു കാണിച്ചു കൊടുക്കുക. ഹക്കിന് മുകളിൽ ഒരു വെളിച്ചമുണ്ട്. നിങ്ങൾ നോക്കൂ, അവന്റെ ഒരു കണ്ണ് അത് കേടുവന്നതാണ്, ഒറ്റ കണ്ണനാണ്, ഒറ്റ കണ്ണനാണ്. ഈ ഒറ്റ കണ്ണനാണ് വാദിക്കുന്നത് ഞാൻ റബ്ബാണ് എന്ന്. എന്നിട്ടാണ് അവനെ അന്ന് ജീവിച്ചിരിക്കുന്ന ഒരുപാട് ഒരുപാട് മനുഷ്യർ പിൻപറ്റുന്നത്. എന്നാൽ ഏതെങ്കിലും ഒരുത്തിന് ബുദ്ധി ഉണ്ടാവും ചോദിക്കാൻ, റബ്ബാണെങ്കിൽ ചങ്ങായി എന്റെ കണ്ണാതി ശരിയാക്കണ്ടേ എന്നാരാണ് ചോദിക്കുന്നത് ഈ പിൻപറ്റിയവരിൽ? അതാണ് സഹോദരങ്ങളെ, പഴച്ചവൻ എങ്ങനെ പഴച്ചു എന്നതിൽ അത്ഭുതപ്പെടുന്നത്, രക്ഷപ്പെട്ടവൻ എങ്ങനെ രക്ഷപ്പെട്ടു എന്നതിൽ അത്ഭുതപ്പെട്ടു. അള്ളാഹുവിന്റെ തൗഫീഖാണ് അത്. ചിന്തിക്കാൻ മാത്രം ജനങ്ങളുടെ ബുദ്ധി അത് നീങ്ങിപ്പോകുന്നു. ചില ആളുകൾ ചില ബാത്തിൽ പറയുന്നത് കേട്ടാൽ നമുക്ക് തോന്നിപ്പോകും, എവിടെ ഇവരുടെ ബുദ്ധി എവിടെയാണ് പോയത്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ഹദീസുകളിൽ വന്നിട്ടുള്ളത് പോലെ ഒരു കാലം വരും, അവസാന കാലം, അന്ന് ജനങ്ങളുടെ ബുദ്ധി ഹവാ, വെറും പുക പോലെയായിരിക്കും. ബാക്കി ദുനിയാവിന്റെ കാര്യത്തിലൊക്കെ നല്ല ബുദ്ധി ഉണ്ടാവും, കച്ചവടത്തിൽ അതീവ ബുദ്ധിമാനാണ്. ആ ഏത് സാധനം വിറ്റാലാണ്, അത് ഏത് വഴിക്ക് കൊണ്ടുവന്നാലാണ്, അതിനെങ്ങനെ വില കാണിച്ചാലാണ്, ഏത് വഴിക്ക് അത് എത്തിച്ചാലാണ്, എങ്ങനെ അതിന് ബില്ലിട്ടാലാണ് ഏറ്റവും ലാഭം ലഭിക്കുക എന്നൊക്കെ അവനറിയാം. ഏറ്റവും മുന്തിയത് എവിടെ കിട്ടും, ഓരോ ഇനങ്ങളെ കുറിച്ചറിയാം. എന്നാൽ ദീനിന്റെ കാര്യം വരുമ്പോ കാണാം, ഏത് ചപ്പും ചവറും അവൻ ഷെയർ ചെയ്തത് കാണാം, അതിന്റെ പിന്നാലെ നടക്കുന്നതാണ്. അല്ല സഹോദര, അതിനേക്കാൾ വിലപ്പെട്ടത് ദീനാണ്. കച്ചവടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിപ്പോയാലോ, ഇന്ന് നഷ്ടം പറ്റിയാൽ അള്ളാഹു സുബ്ഹാനഹു തആല നാളെ ലാഭം. ഇത് ദീനാണ്, നിന്റെ ദീനാണ്. നീ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ഏറ്റവും മുന്തിയതെടുക്കും, എന്നാൽ അള്ളാഹുവിന്റെ ദീനിലോ അത് ഏതും മതി. അത് ഏതായാലും കുഴപ്പമില്ല, എന്താ അതിനെന്താ കുഴപ്പം, അതിനെന്താ കുഴപ്പം എന്നാണ് ചോദിക്കുന്നത്. അതേസമയം നമുക്ക് അവന്റെ കച്ചവടത്തിലോ അവൻ സമ്മതിക്കല്ല. അവൻ വളരെ കൃത്യമായത്, ഏറ്റവും ക്വാളിറ്റി ഉള്ളതല്ലാതെ അവൻ എടുക്കുകയില്ല. അത് അതിന്റേതായ സ്ഥാനത്ത് കൊണ്ടുവന്ന് അത് ശരിയാവില്ല, അത് ഇങ്ങനെയാണ് എന്നവൻ പറയും. ആ ദീനിന്റെ കാര്യത്തിലോ ആളുകളുടെ ബുദ്ധി അത് തളതിരിയുന്നതായി, അതവർ ഉപയോഗിക്കാത്തതായി നമ്മൾ കാണുകയാണ്. സുബ്ഹാനല്ലാഹ്, അത് അള്ളാഹുവിന്റെ തൗഫീഖാണ്. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖാണ് ഒരുവൻ ഹഖിലെത്തുക, ഒരു തൗഹീദിലായിരിക്കുക, സുന്നത്തിലായിരിക്കുക, താഅത്തിലായിരിക്കുക. എന്തത്? ശിർക്കിൽ നിന്നൊരുവൻ രക്ഷപ്പെടുക, ബിദഅത്തിൽ നിന്ന് രക്ഷപ്പെടുക, മഅസിയത്തുകളിൽ നിന്ന്, പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടുക എന്നത് അള്ളാഹുവിന്റെ തൗഫീഖാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ഹഖിന് മുകളിൽ എപ്പോഴും ഒരു വെളിച്ചം വെക്കും. അള്ളാഹു അവരുദ്ദേശിക്കുന്നവർക്ക് അവന്റെ ഫദ്ലാൽ, അവന്റെ ഫദ്ലിനാൽ, അള്ളാഹുവിന്റെ ഔദാര്യത്താൽ അത് കാണിച്ചു കൊടുക്കും. ഒരാളുടെയും അവകാശമല്ല, റബ്ബിന്റെ തൗഫീഖാണ്. അള്ളാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമുക്ക് ഏറ്റവും വിലപ്പെട്ട അള്ളാഹുവിന്റെ ദീൻ, അത് ഏറ്റവും ശരിയായതേതോ, കിതാബിനോടും സുന്നത്തിനോടും യോജിക്കുന്നതേതോ, നമ്മുടെ മുൻഗാമികൾ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് മാതൃകകളായി നിശ്ചയിച്ച സലഫു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ സഹാബത്തും താബിഉകളും തബഉതാബികളും അടങ്ങുന്ന സലഫ്, അവരാരോ അവരുടെ മാർഗമേതോ അതിലുറച്ചു നിൽക്കാൻ, അതിലായി മരിക്കാൻ റബ്ബിനക്കും നിങ്ങൾക്കും അവന്റെ മഹത്തായ ഫദ്ലിനാൽ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. റബ്ബുക്കും വറബ്ബു ആബായിക്കുമുൽ അവ്വലീൻ. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ബൽ ഹും ഫീ ശക്കി യലഅബൂൻ. എന്നാൽ ഹും അവർ ഫീ ശക്കിൻ, ഒരു സംശയത്തിൽ, യലഅബൂൻ അവരതിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇമാം അൽഖുർത്തുബി റഹിമഹുള്ളാ അദ്ദേഹം തഫ്സീറിൽ പറഞ്ഞത് കാണാം, ലഇബ എന്ന വാക്ക്, അത് ഒരാൾ അശ്രദ്ധയിൽ കഴിയുന്നതിന് അറബിയിൽ പൊതുവെ ഉപയോഗിക്കും. തന്റെ സംശയത്തിൽ അവൻ അശ്രദ്ധനായി ഇങ്ങനെ കഴിയുകയാണ്. അവർക്ക് സത്യം വന്നെത്തിയിട്ടുണ്ട്, അവർ അതിൽ വിശ്വസിക്കുന്നില്ല, അവർ സംശയത്തിൽ ഇങ്ങനെ മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ അവർ കളിതമാശയിലാണ്, കാരണം ഈ ദുനിയാവ് ആകാശഭൂമികളെ അള്ളാഹു ബാത്തിലായി പടച്ചതാണ് എന്നാണ് അവരുടെ വിശ്വാസം. അതുകൊണ്ട് അവരുടെ ജീവിതവും ബാത്തിലാണ്, കളിതമാശയിലും അശ്രദ്ധയിലും നേരംപോക്കിലും മാത്രമാണ്. എന്നാൽ ആകാശഭൂമികളെ അള്ളാഹു ഹക്കായി പടച്ചതാണ്, ബാത്തിലായി പടച്ചതല്ല. റബ്ബന മാ ഖലഖ്ത ഹാദ ബാത്തില എന്ന് വിശ്വസിക്കുന്ന ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം ഹക്കാണ്, അത് യാഥാർത്ഥ്യ ബോധത്തോടെ ഉള്ളതാണ്. അവൻ സ്വപ്നലോകത്തന്നെ ജീവിക്കുന്നത്, അവൻ ദുനിയാ ഭൂമിയിൽ യാഥാർത്ഥ്യ ബോധത്തോടെയാണ് ജീവിക്കുന്നത്. അഫമൻ യംഷി മുഖിബൻ അലാ വജ്ഹി അഹ്ദാ അമ്മൻ യംഷി സവിയൻ അലാ സിറാത്തിൽ മുസ്തഖീം. അഫമൻ യംഷി മുഖിബൻ അലാ വജ്ഹി, തല കുത്തിയിട്ടുള്ളവൻ, മുഖം കുത്തിയിട്ടുള്ളവൻ, അഹ്ദാ തല കുത്തി നടക്കുന്നവൻ, അവനാണോ ശരിയായ മാർഗത്തിലുള്ളത്? അമ്മൻ യംഷി സവിയൻ, അതല്ല നേരെ നടക്കുന്നവനാണോ, അവൻ നേരെയാണ് നടക്കുന്നത് എന്ന് മാത്രമല്ല, അലാ സിറാത്തിൽ മുസ്തഖീം, ശരിയായ വഴിയിലുമാണ് അവൻ നടക്കുന്നത്. അള്ളാഹുവിന്റെ ചോദ്യം എത്ര വ്യക്തമാണ്. അള്ളാഹു പറയുന്നു, ബൽഹും ഫീ ശക്കിൻ യലഅബൂൻ. എന്നിട്ട് നോക്കൂ അള്ളാഹുവിന്റെ താക്കീത്, ഫർതഖിബ്, അതുകൊണ്ട് നീ കാത്തിരിക്കുക. യൗമ തഅതി സമാഉ, ആകാശം വരുന്ന ദിവസം, ബിദുഖാനിം മുബീൻ, വ്യക്തമായ ഒരു പുകയുമായി, ഒരു പുകയുമായി ഒരു ആകാശം ഒരു പുക കൊണ്ടുവരുന്ന ദിവസം, ആ ദിവസം നീ കാത്തിരിക്കുക. യവ്ഷന്നാസ, ആ പുക ജനങ്ങളെ ഒന്നാകെ മൂടും. ഹാദ അദാബുൻ അലീം, എന്നിട്ട് പറയപ്പെടും ഇതാണ് വേദനാജനകമായ ശിക്ഷ. റബ്ബന ഖിഫ് അന്നൽ അദാബ, അന്ന് അവർ പറയും, റബ്ബന ഞങ്ങളുടെ റബ്ബെ, ഇഖ്ഫ് അന്ന, ഞങ്ങളിൽ നിന്ന് നീക്കണമേ, അല അദാബ, ഇതാ ഈ ശിക്ഷ, ഇന്ന മുഅ്മിനൂൻ, ഞങ്ങളിതാ വിശ്വസിച്ചവരാകുന്നു, അല്ലെങ്കിൽ ഇത് നീക്കിയാൽ റബ്ബെ ഞങ്ങൾ വിശ്വസിക്കും. അള്ളാഹു പറയുന്നു, അന്ന ലഹുമുദ്ദിഖറ, എവിടെ നിന്നാണ് അവർക്ക് ആ ഓർമ്മ വരുന്നത്? അന്ന ലഹുമുദ്ദിഖറ, എവിടെ നിന്നാണ് അവർക്ക് ആ ഓർമ്മ വരുന്നത്? അപ്പോൾ ആ ഓർമ്മ വന്നിട്ട് എന്തു പ്രയോജനം? വഖദ് ജാഅഹും, അവരിലേക്ക് വന്നിട്ടുണ്ട്, റസൂലും മുബീൻ, വ്യക്തമായ ഒരു റസൂൽ. ثم تولوا عنه, എന്നിട്ട് അവർ ആ റസൂലിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞു. വഖാലു, അവർ പറഞ്ഞു, മുഅല്ലമുൻ, ഇത് പഠിപ്പിക്കപ്പെട്ട ആളാണ് എന്ന് പറഞ്ഞാൽ മറ്റാരോ ഈ റസൂലിന് ഇത് പഠിപ്പിച്ചു കൊടുത്തതാണ്. മജ്നൂൻ, ഭ്രാന്തനാണ്, വലിയാദു ബില്ലാ. ഇന്നാ കാശിഫുൽ അദാബി ഖലീലൻ ഇന്നകും ആഇദൂൻ, അല്ലാഹു പറയുന്നു, ഇന്നാ കാശിഫുൽ അദാബി ഖലീലൻ, നാം അദാബ് അല്പം നീക്കുന്നവനാണ്, ഇന്നകും ആഇദൂൻ, എന്നാൽ അങ്ങനെ നീക്കിയാൽ നിങ്ങൾ മടങ്ങുന്നവരാണ്. സഹോദരങ്ങളെ, ഈ ആയത്തുകൾ, ഇതിനെക്കുറിച്ച് മുഫസ്സിറുകൾ രണ്ട് പ്രധാനപ്പെട്ട അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ദുഖാൻ, ഈ പറയപ്പെടുന്ന പുക എന്ന് പറയുന്ന ഈ അജാബ് അത് എപ്പോഴാണ് സംഭവിച്ചിട്ടുള്ളത്? അത് സംഭവിച്ചു കഴിഞ്ഞതാണോ അല്ല ഖിയാമത്ത് നാൾ അടുത്താൽ വരാനിരിക്കുന്നതാണോ? ഇതിൽ മുൻഗാമികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒരഭിപ്രായം എന്താണ്? ഒന്ന്, ഇത് സംഭവിച്ചു കഴിഞ്ഞതാണ് എന്നതാണ്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അവിടുന്ന് മക്കയിലെ മുശ്രിക്കുകളുടെ കുഫറും ശിർക്കും നീണ്ടുപോയപ്പോൾ, അവരുടെ നിഷേധം നീണ്ടുപോയപ്പോൾ അവർക്കെതിരെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അവർക്ക് യൂസഫ് നബിയുടെ കാലത്തുണ്ടായ ക്ഷാമം പോലത്തെ ക്ഷാമം വരുത്തി വെക്കണേ എന്ന്. അങ്ങനെ അവർക്ക് ക്ഷാമം വന്ന് പട്ടിണിയിലായി. അങ്ങനെ പട്ടിണി കൊണ്ട് അവരിൽ ഒരുവൻ മുകളിലേക്ക് നോക്കിയാൽ ആകാശത്തിനും ഭൂമിക്കുമിടയിൽ ഒരു ദുഹാൻ പുക ബാധിച്ചതുപോലെ അവർ കാണുമെന്ന അവസ്ഥയിലെത്തി. എന്നിട്ട് അവരുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വന്ന്, നീ കുടുംബബന്ധം ചേർക്കാൻ കൽപ്പിക്കുന്ന ആളാണല്ലോ, ഇതാ നിങ്ങളുടെ കുടുംബക്കാരാണ് ഖുറൈശികൾ മുഴുവൻ, പട്ടിണിയിൽ അകപ്പെട്ട് അവർ നശിക്കാറായി, അതുകൊണ്ട് ഇത് നീക്കാൻ ദുആ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി ദുആ ചെയ്തു. അവരുടെ പ്രയാസം അള്ളാഹു സുബ്ഹാനഹു വതആല നീക്കി മാറ്റി. വീണ്ടും അവർ കുഫറിലേക്ക് തന്നെ മടങ്ങി. ഇതിനെക്കുറിച്ചാണ് ഈ ആയത്ത് എന്ന് ഒരു കൂട്ടം മുഫസ്സിറുകൾക്ക് അഭിപ്രായമുണ്ട്. ആ സംഭവം ശരിയാണ് എന്നതിൽ തർക്കമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിട്ടു, അവർക്ക് പട്ടിണി ഉണ്ടായിട്ടുണ്ട്. ഇതുപോലത്തെ അനുഭവം അവർക്കുണ്ടായിട്ടുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും അവരിൽ നിന്ന് അത് മാറ്റാൻ ദുആ ചെയ്യുകയും അത് നീക്കപ്പെടുകയും ചെയ്തിട്ടുണ്ടായിട്ടുണ്ട്. എന്നാൽ അതാണോ ഈ ആയത്തിൽ പറഞ്ഞ ദുഹാനിന്റെ ഉദ്ദേശം? മുൻഗാമികളിൽ വേറെ ചിലർ പറഞ്ഞു, അല്ല, ഇത് ഖിയാമത്ത് നാളെടുക്കുമ്പോൾ ഖിയാമത്ത് നാളിന്റെ അടയാളമായി വരുന്ന ദുഹാനാണ്, ഖിയാമത്ത് നാളിന്റെ അടയാളമായി വരുന്ന ദുഹാനാണ്, പുകയാണ് ഇവിടെ ഉദ്ദേശമെന്ന് വേറെ ചില മുഫസ്സിറുകൾ പറയുകയുണ്ടായി. അലിമാം ബിൻ കസീർ റഹിമഹുള്ള അദ്ദേഹം ഇതിൽ കൂടുതൽ ശരിയായതായി രേഖപ്പെടുത്തിയത് രണ്ടാമത് പറഞ്ഞ അഭിപ്രായമാണ്. അഥവാ ഖിയാമത്ത് നാളടുക്കുമ്പോഴുള്ള സംഭവമാണിത് എന്ന് മാം ബിൻ കസീർ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞത് കാണാം. അല്ലാഹു അലം, അതാണ് കൂടുതൽ ശരിയായ തഫ്സീറായി മനസ്സിലാകുന്നത്. അതാണ് കൂടുതൽ ശരിയായ തഫ്സീറായി മനസ്സിലാകുന്നത്. അതാണ് ഈ രണ്ടാമത് പറഞ്ഞ തഫ്സീറാണ് അല്ലാഹു അലം. ഞാൻ പറഞ്ഞതുപോലെ രണ്ട് ആ സംഭവം സംഭവിച്ചിട്ടുള്ളത് തന്നെയാണ്. മാം അബ്ദുറഹ്മാൻ ബിൻ നാസർ സഅദി റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു, രണ്ടും ഈ ആയത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നതിന് തടസ്സമൊന്നുമില്ല. അതും ഇതും രണ്ടും ഉൾപ്പെടുന്നതിന് തടസ്സമൊന്നുമില്ല എന്ന് മാം അബ്ദുറഹ്മാൻ ബിൻ നാസർ സഅദി റഹിമഹുള്ള അദ്ദേഹം അഭിപ്രായപ്പെടുകയുണ്ടായിട്ടുണ്ട്. സഹോദരങ്ങളെ, നോക്കൂ, ഖിയാമത്ത് നാളിന്റെ ലക്ഷണങ്ങളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം ലക്ഷണങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള പല ലക്ഷണങ്ങളുണ്ട്. മസീഹു ദജ്ജാലിന്റെ ആഗമനം അതിൽപ്പെട്ടതാണ്. അതുപോലെ ഈസ അലൈഹിസ്സലാമിന്റെ പുനരാഗമനം അതിനൊന്നാണ്. അക്കൂട്ടത്തിൽ ദുഹാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഹദീസുകൾ വന്നിട്ടുണ്ട്. സഹീഹായ ഹദീസുകൾ വന്നിട്ടുണ്ട്. നോക്കൂ, സഹീഹ് മുസ്ലിമിലെ ഒരു ഹദീസ് ഇങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് അരികിലേക്ക് വന്നിട്ട് പറയുകയുണ്ടായി, ലാ തഖൂമു സാഅതു ഹത്താ തറൌ അശറ ആയത്ത്, പത്ത് ആയത്തുകൾ അടയാളങ്ങൾ കാണാതെ ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല. പത്ത് എന്ന് പറയുമ്പോൾ ഈ പത്ത് മാത്രമാണ് ഖിയാമത്ത് നാളിലെ ലക്ഷണം എന്ന് മനസ്സിലാക്കരുത്. ഈ പത്ത് പ്രത്യേകം എണ്ണി പറഞ്ഞു എന്ന് മാത്രം. അല്ലെങ്കിൽ ഖിയാമത്തിന്റെ അടയാളങ്ങൾ ധാരാളമുണ്ട്. അത് രണ്ട് ഇനങ്ങളാണ്. അലാമത്തു സാഅ രണ്ട് ഇനങ്ങളാണ്. ഒന്ന് അലാമത്തു സാഅ സുഗ്ര, രണ്ടാമത്തെ അലാമത്തു സാഅ അൽ കുബ്ര. ഒന്ന് ചെറിയ ലക്ഷണങ്ങളാണ്, മറ്റൊന്ന് വലിയ ലക്ഷണങ്ങൾ. എന്താണ് ഈ ചെറുതും വലുതും എന്ന് പറഞ്ഞാൽ, ചെറുതെന്ന് പറയുന്നത് ഖിയാമത്ത് നാളിന്റെ തൊട്ടരികിൽ സംഭവിക്കുന്നതല്ല, മുൻപേ ആരംഭിക്കും. ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ബുഇസ്തു അന വസ്സാഅതു കഹാതൈൻ, ഞാനും ഖിയാമത്ത് നാളും ഇതാ ഇതുപോലെയാണ് നിയോഗിക്കപ്പെട്ടത്. തന്റെ അടുത്തടുത്ത രണ്ട് വിരലുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഉയർത്തി കാണിച്ചു. നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഖിയാമത്തിന്റെ അടയാളമാണ്. കാരണം മുഹമ്മദ് നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടതോടുകൂടി റസൂലുകളുടെ ശൃംഖല അവസാനിച്ചു. ഇനി ഒരു റസൂലില്ല, അവസാനത്തെ റസൂലാണ്. ഇത് ആഖിറു ഉമ്മത്താണ്, അവസാനത്തെ ഉമ്മത്താണ്. ഈ ഉമ്മത്തിനാണ് ഖിയാമത്ത് നാളെ സംഭവിക്കുക. നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അടയാളമാണ്. എന്നാൽ ഖിയാമത്തും അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തമ്മിൽ നൂറ്റാണ്ടുകളുടെ അകലമുണ്ട്, സംശയമില്ലല്ലോ. അവിടുന്ന് വന്നിട്ട് ഇപ്പോൾ തന്നെ 14 നൂറ്റാണ്ടുകൾ കഴിഞ്ഞു. അതുപോലെ വേറെ പല ലക്ഷണങ്ങൾ മുൻപ് കഴിഞ്ഞിട്ടുള്ള സഹാബി മുൻഗാമികൾ കണ്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ലക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവരുടെ കാലത്ത് തന്നെ സംഭവിച്ചിട്ടുള്ളത്, അവരുടെ കാലത്ത് തന്നെ സംഭവിച്ചിട്ടുള്ള ലക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞുപോയ ലക്ഷണങ്ങൾ പണ്ഡിതന്മാർ ധാരാളമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ അവസാന കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ജഹൽ വർദ്ധിക്കും, അറിവില്ലായ്മ വർദ്ധിക്കും, അറിവ് കുറയും, കൊലപാതകങ്ങൾ വർദ്ധിക്കും, അതുപോലെ പുരുഷന്മാരെക്കാൾ അധികം സ്ത്രീകൾ വർദ്ധിക്കും. ഇങ്ങനെ പല ലക്ഷണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സമയത്തിന്റെ ബറക്കത്തില്ലാതാകും, വർഷങ്ങൾ മാസങ്ങൾ പോലെ, മാസങ്ങൾ ആഴ്ചകൾ പോലെ, ആഴ്ചകൾ ദിവസങ്ങൾ പോലെ, ദിവസങ്ങൾ സാഅത്തുകൾ പോലെ, അഥവാ ഒരല്പസമയം പകലിലെയോ രാത്രിയിലെയോ അല്പസമയത്തിനാണ് എന്ത് പറയുക, സാഅത്ത് എന്ന് പറയുക. ആധുനിക ഭാഷയിൽ അത് മണിക്കൂറിനാണ് പറയുക. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് നമ്മൾ ഇന്ന് എണ്ണുന്ന പോലെ മണിക്കൂറല്ല എണ്ണിയിരുന്നത്. അതിന്റെ അർത്ഥം സാഅത്ത് എന്ന് പണ്ടത്തെ ഹദീസുകളിൽ സാഅത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം, അതായത് പകലിലെ ഒരു സമയം അല്ലെങ്കിൽ രാത്രിയിലെ ഒരു അല്പസമയം. അത് ഇന്നത്തെ മണിക്കൂറുകൾ എന്നതിന് നേർക്ക് നേരെ പരിഭാഷ പറഞ്ഞാൽ അത് കൃത്യമാവുകയില്ല. കാരണം പണ്ട് സാഅത്തെന്ന് മണിക്കൂറിനല്ല ഉപയോഗിച്ചു വന്നിരുന്നത്, 24 മണിക്കൂർ സംവിധാനം പിൽക്കാലത്ത് ജനങ്ങൾ അവരുടെ കണക്കുകൂട്ടലാണ്. ഏതാനും ഒരു സമയം പോലെ ആ സമയങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഏതുപോലെ ഒരു മെഴുകുതിരി കത്തിച്ചതുപോലെ തീർന്നു പോകും. അള്ളാഹു അക്ബർ! ഇത് നമ്മൾ കാണുന്ന കാര്യമാണ്. ഒന്ന് ഈ മൊബൈൽ ഫോണിലേക്ക് നോക്കി താഴെ വെച്ച് നോക്കൂ, എത്ര സമയമാണ് പോയത്? അതിലേക്ക് തല കുനിക്കുമ്പോൾ എത്രയായിരുന്നു സമയം, അത് താഴെ വെക്കുമ്പോൾ എത്രയായിരുന്നു, എത്രയാണ് സമയം? ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ, അള്ളാഹു എനിക്കും നിങ്ങൾക്കും പുറത്ത് തരുമാറാകട്ടെ. ഇങ്ങനെ എത്ര സമയമാണ് നമ്മുടെ ഇത് പാഴായി പോകുന്നത്? അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് ലീ വലക്കും. സഹോദരങ്ങളെ, ഇതുപോലെ ലക്ഷണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഖിയാമത്തിന്റെ തൊട്ടുടനെയല്ല, മറിച്ച് അതും ഖിയാമത്തും നാളും തമ്മിൽ പല വർഷങ്ങൾ, ഒരുപാട് വർഷങ്ങൾ ബാക്കിയുണ്ടാകും. എന്നാൽ ഖിയാമത്തിത തൊട്ടടുത്തെത്തി എന്നറിയിക്കുന്ന ഭയാനകരമായ ലക്ഷണങ്ങൾ വരാനുണ്ട്. വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളെല്ലാം ഷർറല്ല, ചിലത് ഷെറും ചിലത് ഖൈറുമാണ്. നോക്കൂ, നിങ്ങൾ അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് മസീഹുദ് ദജ്ജാലിന്റെ പുറപ്പാട്, അവന്റെ ഖുറൂജ്. ഷർറാണോ ഖൈറാണോ? ഷർറാണോ ഖൈറാണോ? ഷർറാണ്, സംശയമില്ല. ഈസ അലൈഹിസ്സലാമിന്റെ നുസൂൽ, ഈസ അലൈഹിസ്സലാം താഴേക്ക് ഇറങ്ങി വരിക, ഷർറാണോ ഖൈറാണോ? യാതൊരു സംശയമില്ല, ഖൈറാണ്. ഈസ അലൈഹിസ്സലാം ഉലുൽ അസ്മിൽപ്പെട്ട റസൂലാണ് ഇറങ്ങി വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്ത് അനുസരിച്ചാണ് അവിടുന്ന് വിധി കൽപ്പിക്കുക. ഈസ അലൈഹിസ്സലാമാണ് ഇറങ്ങിയത്, ഖൈറാണ്, സംശയമില്ല. അലിമാം മഹദിയുടെ ആഗമനം ഖൈറാണ്. മഹദി ഹദീസുകളിൽ വന്നിട്ടുള്ള ഖിയാമത്തിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ്. ഇതിനെ നിഷേധിക്കുന്ന പല ആളുകളുമുണ്ട്, പക്ഷെ അത് നിഷേധിക്കാൻ പാടില്ലാത്ത ഹദീസുകളിൽ വന്നിട്ടുള്ള കാര്യമാണ്. മമഹദി എന്നൊരാൾ പുറപ്പെട്ടു വരും, അദ്ദേഹം മുസ്ലിമീങ്ങളുടെ ഭരണാധികാരിയായിരിക്കും. അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് എന്നായിരിക്കും, പിതാവിന്റെ പേര് അബ്ദുല്ലാ എന്നായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബ പരമ്പരയിലായിരിക്കും വരിക, ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പരയിൽ. കാരണം ഹസൻ റളിയല്ലാഹു അൻഹു മുസ്ലിമീങ്ങൾക്കിടയിൽ വലിയ സുലഹ് ഉണ്ടാക്കി, അധികാരം ഒഴിഞ്ഞ് മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ഭരണം മുഴുവൻ ഏൽപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ കുട്ടിയായിരിക്കെ ഹസനെ ചൂണ്ടി പറഞ്ഞിട്ടുണ്ട്, ഇന്ന ഇബ്നി ഹാദാ സയ്യിദ് വസയുസ്ലിഹു അല്ലാഹു ബിഹി ബൈന ഫിഅതൈൻ അദീമതൈൻ മിനൽ മുസ്ലിമീൻ. എന്റെ ഈ മകൻ സയ്യിദാണ്, നേതാവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവചനം നോക്കൂ, നബി അള്ളാഹുവിന്റെ റസൂലാണെന്നതിന്റെ അടയാളങ്ങളിൽ ഒന്നാണ്, തെളിവുകളിൽ ഒന്നാണ്. അതിലൂടെ മനസ്സിലാക്കാം, ഹസൻ കുട്ടിയായിരിക്കും മരണപ്പെടുകയില്ല, വലുതാകും, ഈ പറഞ്ഞ പദവിയിലെത്തും. അതുപോലെ ഹസൻ ജീവിച്ചു. അദ്ദേഹം റളിയല്ലാഹു അൻഹു മുസ്ലിമീങ്ങളിൽ ഭിന്നിപ്പുണ്ടായപ്പോൾ ആ ഭിന്നിപ്പ് അവസാനിപ്പിച്ചു, മുആവിയ റളിയല്ലാഹു അൻഹു അധികാരം ഒഴിഞ്ഞു കൊടുത്തു. മുആവിയ റളിയല്ലാഹു അൻഹു മുസ്ലിമീങ്ങളുടെ മുഴുവൻ ഖലീഫയായി 19 വർഷക്കാലം സുസ്ഥിരമായ ഖൈറായ ഇസ്ലാമിന്റെ ഭരണം മുസ്ലിമീങ്ങൾക്ക് കാഴ്ചവെച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പ്രവചിച്ചിട്ടുണ്ട്. മാത്രമല്ല ആ രണ്ട് കക്ഷികളെ മുസ്ലിമീങ്ങൾ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വിശേഷിപ്പിച്ചത്. അതുകൊണ്ട് അവരെ കാഫറാക്കുന്ന റാഫിദികൾക്ക് ഷീഇകൾക്കുള്ള മറുപടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലുണ്ട്. ഹസൻ റളിയല്ലാഹു അൻഹു അധികാരമൊഴിഞ്ഞു. പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, അതിന് അള്ളാഹു പകരം നൽകിയിട്ട് നോക്കൂ, പിന്നീട് മുസ്ലിമീങ്ങളുടെ അധികാരത്തിൽ വരുന്ന ആൾ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പരയിലാണ്. ഇമാം മഹ്ദി മക്കയിൽ വെച്ച് ആളുകൾ അദ്ദേഹത്തിന് ബയ്യാത്ത് ചെയ്യും. അദ്ദേഹം ഭൂമിയിൽ അനീതി നിറഞ്ഞതിന് ശേഷം നീതി നിറക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ മഹ്ദിയാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് പല പഴച്ച കക്ഷികളും വന്നിട്ടുണ്ട്. റാഫിദി ഷീഇകൾ കാത്തിരിക്കുന്ന മഹ്ദിയല്ല ഈ മഹ്ദി, അവരുടെ മഹ്ദി വേറെയാണ്. അവരുടെ ഇമാമിങ്ങൾ ആ ഇമാമിങ്ങളുടെ പരമ്പരയിൽ മഹ്ദി വരുമെന്ന് പറഞ്ഞു. അവസാനം ഒരു ഇമാമിന് പിന്നെ മക്കളില്ലാതായി. അപ്പൊ പറഞ്ഞു, അദ്ദേഹം ഉണ്ടായിരുന്നു, ഒരു തുരങ്കത്തിനടിയിൽ പോയതാണ്, വരുമെന്ന് പറഞ്ഞ് ആ ഖൗമ ആ തുരങ്കത്തിന് മുറ്റത്ത് കാത്തിരിക്കുക. ഇമാം അസ്ഹബി റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞിട്ടുള്ളതുപോലെ ലോകത്തെ ബുദ്ധിയുള്ള ആളുകളൊക്കെ കേട്ടാൽ അവരൊക്കെ പരിഹസിച്ച് ചിരിക്കുമാറ് ഹാസ്യ കഥാപാത്രങ്ങളായി ഈ ആളുകൾ മാറിയിരിക്കുന്നു. ഇതും കാത്തിങ്ങനെ ഇരിക്കാണ്. അപ്പൊ അവരുടെ മഹ്ദിയല്ല ഈ മഹ്ദി. അവരാ മഹ്ദി വരുന്നതും കാത്ത് അവർക്ക് അതിന് യഹൂദികൾ ദജ്ജാലിനെ കാത്തിരിക്കുമ്പോഴേ കാത്തിരിക്കാണ് ഈ ഖൗമ. അപ്പോഴേക്കും ലോകം മുഴുവൻ റാഫിദിയത്ത് ഷിഈയത്ത് എത്തിക്കണമെന്നാണ് അവരുടെ പദ്ധതി. അതിനുവേണ്ടി സ്വന്തം രാജ്യം കൊളന്തോണ്ടിയാലും ബാക്കിയുള്ളടത്തൊക്കെ ഫിത്നുണ്ടാക്കുക എന്നതിനു വേണ്ടിയാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. റാഫിദി ഷിഈകൾ ബാക്കി മുസ്ലിം നാടുകളിലൊക്കെ കുഴപ്പങ്ങൾ ഇളക്കിവിടാൻ പണവും കാര്യങ്ങളുമൊക്കെ ചെലവഴിക്കുന്നു. അവരുടെ ഈ മഹ്ദിയെ കാത്തിരുന്നുകൊണ്ട് ഒരുപാട് മുസ്ലിം രാജ്യങ്ങളിൽ ഇന്ന് കാണുന്ന കുഴപ്പങ്ങൾക്ക് പിന്നിൽ യഥാർത്ഥത്തിൽ ഈ വിഭാഗമാണ്. എന്നാൽ ആ മഹ്ദിയല്ല മുസ്ലിമീങ്ങൾ അഹ്ലു സുന്നത്ത് കാത്തിരിക്കുന്നത്, അത് യഥാർത്ഥ മഹ്ദിയാണ്. എന്നാൽ ആ മഹ്ദിയാണെന്ന് പറഞ്ഞ് പ്രത്യക്ഷപ്പെടുന്ന വ്യാജന്മാരെ മുസ്ലിമീങ്ങൾ ഒരിക്കലും അംഗീകരിക്കുകയില്ല. സുഫിയാൻ അസ്ഊദി റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞത് കാണാം, മഹ്ദി നിന്റെ വീട്ടിന്റെ മുന്നിലൂടെ നടന്നു പോകുന്നത് കണ്ടാലും നീ ഒരു പരിഗണനയും കൊടുക്കേണ്ടതില്ല, നീ മൈൻഡ് ചെയ്യേണ്ടതില്ല. എന്താ കാരണം? മുസ്ലിമീങ്ങൾ കാബത്തിങ്കൽ വെച്ച് അദ്ദേഹത്തിന് ബയ്യാത്ത് ചെയ്യും, അദ്ദേഹം ഭരണാധികാരിയായി തീരും, അദ്ദേഹത്തിന്റെ കാര്യം വളരെ വ്യക്തമായിരിക്കും. അതല്ലാതെ ഈ പറയപ്പെട്ട ആളുകൾ ഇങ്ങനെ വരുന്നതിന്റെ പിന്നാലെ മുസ്ലിമീങ്ങൾ പോകേണ്ട യാതൊരു ആവശ്യവും ഇല്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ആരെങ്കിലും വ്യാജന്മാരായി വന്നാൽ അവർക്ക് യാതൊരു സ്വാധീനവും ഈ ഉമ്മത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുകയില്ല. ഐസ അലൈഹിസ്സലാം വന്നാൽ കാര്യം വ്യക്തമാകുന്നതുപോലെ മഹ്ദിയുടെ കാര്യവും വളരെ വ്യക്തമായിരിക്കും. ചില ആളുകൾ ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ പഠിക്കുകയും പറയുകയും ചെയ്യുന്ന കാര്യത്തിൽ അതിരുകൂടുന്നത് കാണാം. എപ്പോഴും ഇത് മാത്രം ചിന്തിക്കുക, അതവിടെ സംഭവിച്ചോ, ഇവിടെ ദജ്ജാൽ വന്നോ, അവിടെ മഹ്ദി വന്നോ എന്നിങ്ങനെ അന്വേഷിച്ച് നടക്കുക. അത് അന്വേഷിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നെ ഏൽപ്പിച്ചിട്ടില്ല. അത് വരുമ്പോൾ ആളുകളൊക്കെ അറിയും. നീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നെ ഏൽപ്പിച്ച ദീൻ പാലിക്കുക. ചില ആളുകൾ ഈ വിഷയത്തിൽ അതിരുകൂടുന്നത് കാണാം. ഖിയാമത്തിന്റെ ആലാം അത് മാത്രമേ ആളുകൾക്ക് പഠിക്കേണ്ടുള്ളൂ. അതിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക, അത് അവിടെ സംഭവിച്ചോ, ഇവിടെ സംഭവിച്ചോ, അവിടെ വന്നോ, ഇവിടെ വന്നോ, ഇതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളത്. അതിന്റെ ആവശ്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിൽ വിശ്വസിക്കുക, അള്ളാഹുവിന്റെ ദീൻ മുറുകെ പിടിക്കുക. ഫിത്നകൾ വന്നാൽ അള്ളാഹു നിന്നെ സംരക്ഷിക്കണമെങ്കിൽ അതാണ് ചെയ്യേണ്ടത്. നോക്കൂ, ഇങ്ങനെ വലിയ ലക്ഷണങ്ങളുണ്ട്. ആ വലിയ ലക്ഷണങ്ങൾ വന്നാൽ ഖിയാമത്ത് വളരെ അടുത്തു എന്നാണ് അതിന്റെ അർത്ഥം. മഹ്ദി, മസീഹുൽ ദജ്ജാൽ, ഈസ ഇങ്ങനെയുള്ള സംഗതികൾ വന്നാൽ ഖിയാമത്ത് വളരെ അടുത്തു എന്നാണ് അതിന്റെ അർത്ഥം. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് 10 ആയത്തുകൾ വരാതെ നിങ്ങൾ കാണാതെ ഖിയാമത്ത് നാളെ സംഭവിക്കുകയില്ല. തുലൂഉ ശംസി മിൻ മഗ്‌രിബിഹാ, സൂര്യൻ കിഴക്ക് നിന്ന് പടിഞ്ഞാറ് നിന്ന് ഉദിക്കുക എന്നത്. സൂര്യൻ പടിഞ്ഞാറ് നിന്നാണ് അന്ത്യനാളിന്റെ അന്ന് ഉദിക്കുക. പിന്നീട് ഒരാളുടെയും തൗബ അള്ളാഹു സ്വീകരിക്കുകയില്ല. സൂര്യൻ പടിഞ്ഞാറെന്ന് ഉദിച്ചാൽ തൗബയില്ല. പിന്നെ അതൊരു വെള്ളിയാഴ്ചയാണ് സംഭവിക്കുക. അതുകൊണ്ട് എല്ലാ ദിവസവും ജന്തുക്കൾ ഭയപ്പെട്ടുകൊണ്ടാണ് വെള്ളിയാഴ്ച കഴിയുക, എല്ലാ വെള്ളിയാഴ്ചയും. എന്നിട്ട് സൂര്യൻ കിഴക്കിൽ നിന്ന് ഉദിച്ചാൽ അവർ സമാധാനിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. യൗമുൽ ജുമഅയിലാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുക, വെള്ളിയാഴ്ചയാണ് സംഭവിക്കുക. ഒന്ന്, തുലുഉ ശംസി മിമ്മ ഗരിബിഹ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, നോക്കൂ, വദ്ദുഖാൻ. രണ്ടാമത്തെ ലക്ഷണം എന്താണ്? ദുഖാൻ, പുകയാണ്. അതാണ് ഈ ആയത്തിൽ പറഞ്ഞ ദുഖാൻ എന്ന് സഹാബിമാരിൽ ചിലർ വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ അഭിപ്രായവും സഹാബിമാർക്കിടയിൽ ഉണ്ട്. ശരി, രണ്ടാമത് പറഞ്ഞ അഭിപ്രായമാണ് കൂടുതൽ ശരിയായ അഭിപ്രായം. വല്ലാഹു അലം. വദ്ദാബ്ബ, മൂന്നാമത്തെ എന്താണ്? ദാബ്ബത. എന്താണ് ദാബ്ബ? ഖുർആനിൽ വന്നതാണ് ദാബ്ബത്തുൽ അർദ്. വഇദാ വഖഅൽ ഖൗലു അലൈഹിം അഖ്റജ്നാ ലഹും ദാബ്ബത മിനൽ അർദ് തുകല്ലിമുഹും അന്ന الناس كانوا بآياتنا لا يوقنون എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്. ഖിയാമത്ത് നാളിൽ അതിന്റെ അടയാളമായി അതിന്റെ വാക്ക് അത് സംഭവിച്ചു കഴിഞ്ഞാൽ നാം അവർക്കൊരു ദാബ്ബത്ത്, ഭൂമിയിൽ നിന്നുള്ള ഒരു ജന്തുവിനെ പുറത്തേക്ക് കൊണ്ടുവരും. എന്നിട്ട് അവർ അവരോട് സംസാരിക്കും. ഹദീസുകളിൽ വന്നിട്ടുണ്ട് ഈ ദാബ്ബത്ത് വന്ന് ആളുകൾക്ക് അടയാളം ഇട്ടിട്ട് പോകും, ആളുകൾക്ക് അടയാളം ഇട്ടിട്ട് പോകും, മുസ്ലിമിനെ മുസ്ലിം എന്നും കാഫറിന് കാഫറും. എന്നിട്ട് പിന്നെ ഒരാളെ കണ്ടാൽ യാ കാഫിർ എന്ന ആളുകൾ വിളിക്കുമാറ് കണ്ടാൽ, പേരോ ഒന്നും അറിയാതെ വിളിക്കുമാറ് ആളുകൾക്ക് ആ ജന്തു വന്ന് അടയാളം ഇട്ടുപോകുമെന്ന് ഹദീസുകളിൽ കാണാം. ദാബത്തിനെ കുറിച്ച് വന്ന ഹദീസുകളിൽ പണ്ഡിതന്മാർ സ്വീകാര്യമാണെന്ന് പറഞ്ഞ ഹദീസിൽ അത് കാണാം. അത് അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ, വളരെ വലിയ അടയാളങ്ങളിൽ ഒന്നാണ്. ഒരു ജന്തു പുറപ്പെട്ടു വരിക ഭൂമിയിൽ നിന്ന്, എന്നിട്ട് അത് ആളുകൾക്ക് അടയാളമിട്ടു പോവുക എന്ന് അത് സംസാരിക്കുമെന്ന് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്. എന്താണ് അതിന്റെ വിശദാംശങ്ങൾ? അല്ലാഹു ആലം, അള്ളാഹുവിനറിയാം, നമുക്കറിയില്ല. ഇനി നോക്കൂ, വഖുറൂജ് യജൂജ് വമജൂജ്. യജൂജ് മജൂജ് പുറപ്പെട്ടു വരിക. യജൂജ് മജൂജ് എന്നാൽ അത് വലിയ ഒരു ഉമ്മത്താണ്. അവർ ഉണ്ട്, ജീവിച്ചിരിപ്പുണ്ട്. അവർ ജീവിച്ചിരിപ്പുണ്ട്. ദുൽഖർനൈൻ. അവർക്ക് തടസ്സമായി ഒരു മതിൽ കെട്ടിയെന്ന് സൂറത്തുൽ കഹ്ഫിൽ വന്നിട്ടുണ്ട്. സൂറത്തുൽ കഹ്ഫിൽ അവരുടെ പേര് വന്നിട്ടുണ്ട്. സൂറത്തുൽ ഹജ്ജിൽ അവരുടെ കാര്യം അല്ലാഹു പരാമർശിച്ചിട്ടുണ്ട്. ആ മതിൽ തകർത്തുകൊണ്ട് അവർ ഭൂമിയിലേക്ക് ഇരച്ചു വരും. ഭൂമിയിലുള്ള ആളുകളൊക്കെ നശിപ്പിക്കും. ആ സമയത്ത് ഈസ അലൈഹിസ്സലാം ഇവിടെ ഉണ്ടാകും. അതുമായി ബന്ധപ്പെട്ട സുദീർഘമായ ഹദീസുകളാണ് അത്. ഇൻഷാല്ലാ ഇപ്പോൾ അത് വിവരിക്കാൻ സമയമില്ല. പലരും പല സന്ദർഭത്തിലും അത് കേട്ടിട്ടുണ്ടാകും. അതുപോലെ ഖുറൂജു ഈസ ബിൻ മറിയം, ഈസ അലൈഹിസ്സലാമിന്റെ വരവ്. ഈസ അലൈഹിസ്സലാം മസീഹുദ് ദജ്ജാലിന്റെ ആഗമനത്തിനു ശേഷം അവിടുന്ന് ഷാമിൽ, സിറിയയിലെ മസ്ജിദിന്റെ മിനാരങ്ങൾക്കുമേൽ ഇറങ്ങും. ഇന്ന് ഈസ അലൈഹിസ്സലാം ഇറങ്ങുമെന്ന് പറഞ്ഞ് ആ മസ്ജിദും മിനാരവും ഒക്കെ അവിടെയുണ്ട്. ആ മസ്ജിദ് തന്നെ ആകുമോ ഈസ നബി ഇറങ്ങി വരിക? അല്ലാഹു അലം, നമുക്കറിയില്ല. അത് നമുക്കറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നാം അതുപോലെ വിശ്വസിക്കുന്നു. ആ മസ്ജിദ് അത് ഇതാ, ഈ മിനാരത്തിന്റെ മുകളിലാണ് ഇറങ്ങി വരിക എന്നൊക്കെ പറഞ്ഞ് ഫോട്ടോകൾ കാണാം. അല്ലാഹു അലം, അല്ലാഹുവിനാണ് അറിയുക. മസ്ജിദിന്റെ മിനാരത്തിന് മേൽ ഇറങ്ങി വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് നാം അതുപോലെ വിശ്വസിക്കുന്നു. രണ്ട് മലായിക്കത്തിന് മേൽ കൈകൾ വെച്ചുകൊണ്ട് ഈസ അലൈഹിസ്സലാം ഇറങ്ങി വരുമെന്ന് ഹദീസുകളിൽ വന്നതാണ്. വദ്ദജ്ജാൽ, ദജ്ജാൽ വരും. ദജ്ജാൽ ആകട്ടെ ഈസ നബിക്ക് മുൻപെയാണ് വരുന്നത്. വസലാതു ഖുസൂഫ്, മൂന്ന് ഖുസൂഫുകൾ. എന്താണ് ഖുസൂഫ് എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ കാഴ്ത്തി കളയുക. ഖസ്ഫുൻ ബിൽ മഷ്രിഖ്, ഒന്ന് മഷ്രിഖിലാണ്, കിഴക്കാണ് സംഭവിക്കുക. വഖസ്ഫുൻ ബിൽ മഗ്രിബ്, ഒന്ന് പടിഞ്ഞാറാണ് സംഭവിക്കുക. വഖസ്ഫുൻ ബി ജസീറത്തിൽ അറബ്, മറ്റൊന്ന് അറേബ്യൻ ഉപഭൂഖണ്ഡത്തിനാണ് സംഭവിക്കുക. ഇത് മൂന്നും മൂന്നായിട്ടെണ്ണാണ്. സദാശം പത്തെണ്ണം എന്ന് പറഞ്ഞല്ലോ, അതിനീ മൂന്നെണ്ണം മൂന്നാണ്. മൂന്നെണ്ണായിട്ട് എണ്ണമായി എണ്ണണം, എന്നാലാണ് ആ എണ്ണം ശരിയാവുക. വനാറുൻ തഖ്റുജു മിൻ ഖഅലി അദ്ന, മറ്റൊന്ന് ഒരു തീയാണ്. അത് അദനിൽ, അദനിൽ നിന്ന് പ്രത്യക്ഷപ്പെടും. അദൻ എന്നാൽ യമനിലെ ഒരു സ്ഥലത്തിന്റെ പേരാണ് അദൻ. ഏദൻ എന്ന് മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ എഴുതുന്നത് കാണാം. അജൻ, അജൻ എന്നത് യമനിലെ വളരെ പ്രസിദ്ധമായ ഒരു സ്ഥലമാണ്. അവിടെ നിന്നൊരു തീ പുറപ്പെടും. തസൂഖുന്നാസ്, അത് ജനങ്ങളെ ഒരുമിച്ച് കൂട്ടും, ജനങ്ങളെ അത് ഓടിക്കും ആ തീ. തബീതു മഅഹും ഹൈതുബാതു, അവരെവിടെയാണ് അവിടെ തീ ഉണ്ടാവും. രാത്രിയാണെങ്കിൽ രാത്രി, വത്തഖീറു മഅഹും ഹൈതു ഖാലു, പകലാണെങ്കിൽ പകൽ രാത്രിയോ പകലോ വ്യത്യാസമില്ലാതെ തീ അവരെ കൊണ്ടുപോകും, ജനങ്ങളെ കൊണ്ടുപോകും. രാത്രി അവർ ഉറങ്ങാൻ കിടന്നാൽ അല്ലെങ്കിൽ കിടക്കാൻ നിന്നാൽ അവിടെ തീ ഉണ്ടാവും, പകലാണെങ്കിൽ അവിടെ ഉണ്ടാവും. അങ്ങനെ അവരെ തീ അവിടെ അവരെ കൊണ്ടുപോകും, അങ്ങനെ അവരെ മഹ്ഷറിൽ അത് ഒരുമിച്ച് കൂട്ടുമെന്നാണ്. ഇങ്ങനെ 10 ലക്ഷണങ്ങൾ. ഇത് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. ഈ ഹദീസ് ഞാൻ പറഞ്ഞത് ഇതിൽ എന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ദുഹാൻ പറഞ്ഞിട്ടുണ്ട്. ആ ദുഹാനാണ് ഖുർആനിൽ പറഞ്ഞ ഈ ആയത്തിൽ ദുഹാൻ എന്ന അഭിപ്രായമുണ്ട്. വല്ലാഹു അലം. അതുപോലെ അത് മുൻപ് കഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന അഭിപ്രായമുണ്ട്. ഇമാം ബിൻ കസീർ റഹിമഹുള്ള അദ്ദേഹത്തെ പോലുള്ള പണ്ഡിതന്മാർ അത് ഖിയാമത്ത് നാളിന്റെ അടയാളമായിട്ടാണ് എണ്ണിയിട്ടുള്ളത്. ആധുനികരായ പല പണ്ഡിതന്മാരും ഖിയാമത്തിന്റെ അടയാളമായി വരുന്ന ദുഹാനാണ് ഇവിടെ ഉദ്ദേശമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിന് വേറൊരു കാരണമുള്ളത് ഖുർആനിൽ അള്ളാഹു പറഞ്ഞത് യഗശന്നാസ്, ജനങ്ങൾ ഒന്നാകെ മൂടുന്ന ദുഹാൻ എന്നാൽ. പണ്ട് കാലത്തുണ്ടായതാകട്ടെ, അത് ഖുറൈശികൾക്ക് മാത്രം, അവർ മാത്രം അനുഭവിച്ച ഒരു കാര്യമാണ്, ജനങ്ങളെ ഒന്നാകെ ബാധിച്ച ഒരു കാര്യമല്ല അത്. ഇതുപോലുള്ള കാര്യങ്ങൾ ആ അഭിപ്രായത്തിന് മുൻതൂക്കം നൽകാൻ അവർ എടുത്തു പറഞ്ഞതായി കാണാം. വല്ലാഹു തആല അഅലം. അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അൻത തവ്വാബുർ റഹീം. اللهم فرج هم المهمومين من المسلمين، ونفس كرب المكروبين، واقض الدين عن المدينين، واشف مرضانا ومرضى المسلمين، وارحم موتانا وموتى المسلمين. اللهم توفنا مسلمين والحقنا بالصالحين. ربنا انا نسالك الهدى والتقى والعفاف والغنى. اللهم اهدنا لاحسن الاخلاق، لا يهدي لاحسنها الا انت، واصرف عنا سيئها، لا يصرف عنا سيئها الا انت. اللهم انا نسالك الهدى والتقى والعفاف والغنى. اللهم اهدنا وسددنا، اللهم اهدنا وسددنا، اللهم اهدنا وسددنا. والله اعلم، صلى الله وسلم وبارك على عبده ورسوله نبينا محمد واله وصحبه اجمعين. سبحانك اللهم وبحمدك، اشهد ان لا اله الا انت، استغفرك واتوب اليك. السلام عليكم ورحمه الله وبركاته.